ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോൻ എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നാം ചിന്തിച്ചത്. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവഭക്തിയുള്ള ദാസന്മാർ യജമാനന്മാർക്ക് എല്ലാ കാലത്തും അനുഗ്രഹമാണ്. യോസേഫിൻ്റെ സാന്നിധ്യം ഫറവോൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി. നയമാൻ്റെ വീട്ടിലെ ദാസി പെൺകുട്ടി നയമാന്റെ ഭവനത്തിന് അനുഗ്രഹകാരണമായി. ഇസ്രയേലിൽ അവൾ പ്രസിദ്ധയായി. അതുപോലെ ഇനിമേൽ ഒനേസിമോസിന്റെ സാന്നിധ്യവും സേവനവും ഫിലേമോന് അനുഗ്രഹമായി തീരും. ഇപ്പോൾ അവൻ എനിക്ക് പ്രാണപ്രിയനാകുന്നു. ആകയാൽ നീ അവനെ എന്നെപ്പോലെ കൈക്കൊള്ളണം. എല്ലായ്പ്പോഴും ഫത്സിക്കാത്തവനും എന്നേക്കും കോപം സംഗ്രഹിച്ചു വെക്കാത്തവനുമായ ദൈവത്തിൻ്റെ ഈ സൽസ്വഭാവം തൻ്റെ മക്കളിലും ഉണ്ടായിരിക്കണം. റോമാ സാമ്രാജ്യത്തിൽ അക്കാലത്ത് 6 കോടി അടിമകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അടിമകളെ പണം കൊടുത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. യജമാനന്മാരെ വിട്ട് അടിമകളിൽ ആരെങ്കിലും ഒളിച്ചോടിപ്പോയാൽ അത് അക്ഷന്തവയമായ ഒരു അപരാധമായി കരുതപ്പെട്ടിരുന്നു. അങ്ങനെയുള്ളവർക്ക് വധശിക്ഷ വരെ നൽകപ്പെട്ടിരുന്നു. പൗലോസ് ഇവിടെ ഇടനിലനിന്ന് ഒനേസിമോസിനു വേണ്ടി അപേക്ഷിക്കുകയാണ്. അനേകരുടെ ഹൃദയം തണുപ്പിച്ചവൻ ഈ അപേക്ഷ അംഗീകരിക്കുമ്പോൾ പൗലോസിന് ഹൃദയം തണുക്കും. ഈ കത്തെഴുതുമ്പോൾ പൗലോസിനും 60 വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കും എന്ന് ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നു. രക്ഷാനിർണയം പ്രാപിച്ച ഈ ദൈവദാസനെ കർത്താവ് കൈക്കൊണ്ടതുപോലെ നീയും കൈക്കൊള്ളണം. ഉച്ചനീചത്വ വ്യത്യാസം എന്നെ ദൈവം ഏവരെയും അംഗീകരിക്കുന്നുവല്ലോ. ഗലാത്യർ 3:27-28. ദാസൻ എന്ന അവൻ്റെ പദവി തുടരും എങ്കിലും ഒരു സഹോദരൻ എന്ന നിലയിൽ അവനെ അംഗീകരിക്കണം. ഫിലേമോൻ എന്ന പദത്തിന് പ്രിയങ്കരൻ എന്ന് അർത്ഥമുണ്ട്. ഒനേസിമോസ് തൻ്റെ നാമം അന്വർത്ഥമാക്കിയതുപോലെ ഫിലേമോനും പേര് അന്വർത്ഥമാക്കണം. ഇടർച്ചകൾ അവസാനിപ്പിക്കുവാനും നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനും ഇവിടെ പൗലോസ് കാട്ടുന്ന നയം വളരെ പ്രശംസനീയമാണ്. ആകയാൽ എന്ന പദത്തോടുകൂടിയാണ് 8-ാം വാക്യത്തിലെ ആവശ്യം അറിയിക്കുന്നത്. മുകളിൽ പറഞ്ഞ അഭിനന്ദന വാക്കുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് സാരം. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന സൽസ്വഭാവിയായ ഒരുവനോട് അധികാര സ്വരത്തിൽ കൽപ്പിക്കുന്നതിനേക്കാൾ അപേക്ഷാസ്വരത്തിൽ ആശയം അറിയിക്കുന്നതാണ് വിവേകത്തിൻ്റെ ലക്ഷണം. സാധാരണയായി ലേഖനങ്ങൾ തുടങ്ങുന്നത് പൗലോസിൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയുടെ അധികാര സ്വരത്തോടുകൂടെയാണ്. എന്നാൽ ഫിലേമനുള്ള ലേഖനം അങ്ങനെ ആയിരുന്നില്ല ആരംഭിച്ചത് എന്ന് കണ്ടല്ലോ. എങ്കിലും 8-ാം വാക്യത്തിൽ പരോക്ഷമായി തൻ്റെ അപ്പോസ്തോലിക അധികാരം താൻ വെളിപ്പെടുത്തുന്നുമുണ്ട്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാർക്കും ക്രിസ്തീയ ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കും. ധൈര്യവും പ്രാഗൽഭ്യവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ നിഷ്പ്രയോജനമാകും. ഈ വാക്യത്തിൽ യുക്തമായത് എന്ന് പറഞ്ഞിരിക്കുന്നതും കൊലോസ്യർ 3:18 ഉചിതമായത് എന്ന് പറഞ്ഞിരിക്കുന്നതും ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ്. ഫിലേമോൻ്റെ സ്നേഹത്തെക്കുറിച്ച് 2 പ്രാവശ്യം ഓർപ്പിച്ച ശേഷം പൗലോസ് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നത് തൻ്റെ കൂടെ നിർത്തുവാൻ പൗലോസിന് വളരെ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും ഫിലേമോൻ്റെ അടുക്കിലേക്ക് തന്നെ മടക്കി അയക്കുവാൻ അവൻ തീരുമാനിച്ചു. അപ്പോസ്തോലിൻ്റെ സ്വാർത്ഥതയില്ലാത്ത മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. അടിമത്വ ചങ്ങല പൊട്ടിച്ച് വെളിയിൽ വന്ന ഒരുവൻ വീണ്ടും ആ ചങ്ങലയിലേക്ക് സ്വമനസ്സാലെ തിരിച്ചു പോകുന്നത് പലതുകൊണ്ടും ദുഷ്കരമാണ്. മുൻപ് ചെയ്ത അപരാധങ്ങൾക്ക് ഉള്ള ശിക്ഷയും സ്വീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ വീണ്ടും ജനനം ഒനേസിമോസിൽ വരുത്തിയ രൂപാന്തരം നിമിത്തം അവൻ യജമാനൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. ഒനേസിമോസിനോട് ഒട്ടും പരുഷമായി ഇടപെടാതെ അതേ മാർദ്ദവുമായി തന്നെ ഇടപെടുവാനുള്ള ആഹ്വാനമാണ് ഈ കത്ത്. സുവിശേഷത്തിന് നിസ്തുലമായ രൂപാന്തര ശക്തിയെപ്പറ്റി ഗ്രഹിപ്പാൻ പല വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സഹായമായി കാണുവാൻ കഴിയും. സാധാരണ മീൻപിടുത്തക്കാരനെ പത്രോസ് കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങി ആയുധമായപ്പോൾ 1000 മനുഷ്യമീനുകളെ പിടിക്കുന്നവനായി മാറ്റി. അവൻ്റെ നിഴൽ പോലും തട്ടി രോഗികൾക്ക് സൗഖ്യം വന്നു. ലെഗിയോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യനായി മാറി. പ്രതികാര മനോഭാവമുണ്ടായിരുന്ന യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തോലനായി മാറി. അഞ്ചു ഭർത്താക്കന്മാർക്കുണ്ടായിരുന്ന ശമരിയക്കാരി സുവിശേഷ പ്രവർത്തകയായി മാറി ആത്മാക്കളെ നേടി. ദൂഷകനും പീഡനുമായിരുന്ന ശൗൽ ക്രിസ്തുസഭയുടെ പ്രധാന ശില്പിയായി ഒരു ഉപകാരിയായി മാറി. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി സുവിശേഷ വേലക്കാരുടെ സ്നേഹിതനായി മാറി. സുവിശേഷം സിംഹ സ്വഭാവികളെ കുഞ്ഞാടുകളായി മാറ്റുന്നതായി കാണുക. അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക എന്നത്രേ പൗലോസ് അപേക്ഷിച്ചിരിക്കുന്നത്. സുവിശേഷ നിമിത്തം കാരാഗ്രഹവാസം അനുഭവിക്കുന്ന വയോവൃദ്ധനായ പൗലോസിന് സഹായത്തിനായി ഒരാൾ വളരെ ആവശ്യമാണ്. എന്നാൽ താൻ ആത്മീയമായി ജനിപ്പിച്ച ഒനേസിമോസാണ് അതിനേറ്റവും യോഗ്യൻ എങ്കിലും ഫിലേമോൻ്റെ പൂർണ്ണ സമ്മതം കൂടാതെ അവനെ നിർത്തുവാൻ പൗലോസിന് മനസ്സില്ല. ഏത് സൽപ്രവൃത്തിയാലും സ്വതന്ത്ര മനസ്സോടുകൂടെ തന്നെ വേണം. ഏത് സൽപ്രവൃത്തി നാം ചെയ്തു ചെയ്യേണ്ടത്. ഈ കാര്യം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. വളരെ ഗൗരവമുള്ള രാജ്യദ്രോഹ കുറ്റമാണ് ഒനേസിമോസ് ചെയ്തതെന്ന് വരികിലും അല്പകാലം വേർവിട്ടുപോയി എന്ന ലളിതമായ പദങ്ങൾ കൊണ്ട് ആ വലിയ ലംഘനത്തെ മൂടുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്നുണ്ടല്ലോ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. ദൈവം ക്ഷമിച്ചവനോട് നാമും ക്ഷമിച്ചു കൊടുക്കണം. അല്പകാലം അവൻ വേർപെട്ടത് സദാകാലത്തേക്കും അവനെ ലഭിക്കേണ്ടതിനു വേണ്ടിയാണ്. യഥാർത്ഥ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം പ്രാപിച്ചവർ പിന്മാറിപ്പോകുന്നത് തികച്ചും ദുഷ്കരമാണ്. ഒനേസിമോസ് ഇനിയും ഒരിക്കലും പഴയ പ്രകൃതിയിലേക്ക് തിരികെയില്ല എന്ന ഏറെ നിശ്ചയവും ഉറപ്പും പൗലോസ് ഉണ്ടായതുകൊണ്ടാണ് ഈ നിലയിൽ എഴുതിയത്. ഭോഷനെ ഉരലിൽ ഇട്ട് ഉലക്ക കൊണ്ട് അവൽ പോലെ ഇടിച്ചാലും അവൻ്റെ ഭോഷത്തെ വിട്ടുമാറുകയില്ല എന്നാണ് ശലോമോൻ പറയുന്നത്. എന്നാൽ തിരുസന്നിധിയിൽ കുറ്റങ്ങളെക്കുറിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ദൈവകൃപയാൽ രക്ഷപ്രാപിച്ച ഒരു ദൈവ പൈതലിന് വീണ്ടും തൻ്റെ പഴയ പാപങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ കഴിയുന്നതല്ല. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കാം. ഇനിയും അവനെ ഒരു ദാസനായിട്ടല്ല, ദാസനും ഈതേ ഒരു പ്രിയ സഹോദരനായി തന്നെ കൈക്കൊള്ളുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഏത് നിലവാരത്തിൽ ആയിരുന്നാലും അവർ തമ്മിൽ അനശ്വരമായ ഒരു സാഹോദര്യത്തെ ബന്ധമുണ്ട്. അവരെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്, ഒരേ ആത്മാവിനെ പാനം ചെയ്തവരുമാണ്. യജമാനന്മാരും ദാസന്മാരും എന്ന നിലയിൽ ഇരുകൂട്ടരുടെയും കടപ്പാടുകൾ നിവർത്തിക്കുമ്പോൾ തന്നെ അവർ തമ്മിൽ സഹോദരന്മാരെന്ന ആത്മീയ ബന്ധം വിസ്മരിക്കാവുന്നതല്ല. ദൈവകൃപ അനുഭവിച്ചവർ തങ്ങളുടെ ചുമതലകൾ ഏറ്റവും വിശ്വസ്തതയോടെ നിർവഹിക്കേണ്ടതാണ്. 101 സങ്കീർത്തനം 6 വാക്യം. പൗലോസ് സുവിശേഷത്താൽ ജനിപ്പിച്ച ഒനേസിമോസിനെ പ്രാണപ്രിയൻ എന്നും തിമത്തിയോസിനെ നിജപുത്രൻ എന്നും തെസലോനിക്ക വിശ്വാസികളെയും ഫിലിപ്പി വിശ്വാസികളെയും സന്തോഷവും കിരീടവുമായുള്ളവരെ എന്നും സംബോധന ചെയ്യുന്നതിൽ നിന്നും പൗലോസിൻ്റെ ആത്മാർത്ഥത വെളിപ്പെടുന്നു. എല്ലാ കർത്തദാസന്മാർക്ക് ഈ മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. വിശിഷ്യ നാം രക്ഷയെങ്കിലേക്ക് നടത്തുന്ന ആത്മാക്കൾക്ക് ആദ്യ നാളുകളിൽ നമ്മുടെ കാവലും കരുതലും വളരെ അത്യാവശ്യമാണ്. അവൻ വലിയ അന്യായവും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നു തീർക്കാം എന്നത്രേ പൗലോസ് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് വേലയുടെ ഒരു പ്രതിധ്വനിയല്ലേ ഇവിടെ നാം കേൾക്കുന്നത്? തിരുഹിതത്തിൻ്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. ദൈവനീതിയുടെ അങ്കി കൊണ്ട് നമ്മെ പൊതിഞ്ഞിരിക്കുന്നു. ഒരടിമ എങ്ങനെ യജമാനൻ്റെ സഹോദരനായി തീരും? മനുഷ്യദൃഷ്ടിയിൽ അത് ആശ്ചര്യമല്ലേ? ഇതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നാം ഇന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളും അവകാശികളുമായി തീർന്നു. ശത്രുക്കളും ദുഷ്കർമ്മികളും ആയി ജീവിച്ച നാം പുത്രനോടുകൂടെ കൂട്ടവകാശികളായി തീർന്നിരിക്കുന്നു. ഈ ദൈവകൃപ എത്രയോ വലിയത്. ഒനേസിമോസും ചെയ്ത അന്യായം മറന്നുകളയുവാനും നഷ്ടങ്ങൾ സഹിച്ചുകൊള്ളുവാനുമല്ല ഇവിടെ നിർദ്ദേശിക്കുന്നത്. പിന്നെയോ, അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാൻ തന്നു തീർക്കാമെന്നത്രേ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണം മൂലം നമുക്ക് ലഭിക്കുന്ന വിലയേറെ വീണ്ടെടുപ്പിൻ്റെ ചിത്രമല്ലേ ഇവിടെ കാണുന്നത്? നാം തിരുസന്നിധിയിൽ വരുത്തിവെച്ച കടം മുഴുവൻ നമ്മുടെ കർത്താവ് കൊടുത്തു വീട്ടി. റോമാലേഖനത്തിൽ ഈ ആശയമാണ് ലേഖകൻ വിശദീകരിക്കുന്നത്. പാപികളും ദോഷികളുമായ മനുഷ്യവർഗത്തെ തൻ്റെ പ്രിയപുത്രനിലൂടെ ദൈവം അംഗീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന നിലയിൽ ദൈവം നമ്മെ അംഗീകരിക്കുന്നു. കേവലം അക്ഷരികമായി മാത്രം വ്യാഖ്യാനിക്കേണ്ട ഒരു ഭാഗമല്ല ഫിലേമോൻ്റെ ലേഖനം. അഗാധമായ ആത്മീയ സത്യങ്ങൾ ഇതിൽ അന്തർലീനമായിരിക്കുന്നു. ഒരടിമയെ യജമാനൻ സദാകാലത്തേക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ നമ്മുടെ പിതാവായ ദൈവം നമുക്ക് നിത്യജീവൻ നൽകി പ്രിയപുത്രനോടുകൂടെ നമ്മെ സദാകാലത്തേക്കും അംഗീകരിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കൂ. 19-22 വരെയുള്ള വാക്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. 7 വാക്യത്തിൽ ഫിലേമോന്റെ സൽഗുണങ്ങളിൽ ഒന്നായി അക്കാര്യം പറഞ്ഞിരിക്കുന്നു. 20 വാക്യത്തിൽ പൗലോസിന്റെ ഹൃദയം തണുപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. 1 കൊരിന്ത്യർ 16:17-18 വാക്യങ്ങളിൽ അഖായയിലെ ആദ്യഫലമായ സ്തേഫാനോസും മറ്റ് ചിലരും വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചത് പ്രശംസയെ പറഞ്ഞിരിക്കുന്നു. ഈ കത്തിലെ താല്പര്യം ഫിലേമോൻ പൂർണ്ണമായി മാനിക്കുമെന്ന് പൗലോസിന് നിശ്ചയമുണ്ടായിരുന്നു. എനിക്കൊരു പാർപ്പിടം ഒരുക്കിക്കൊള്ളുക എന്ന് പറയുന്നതിൽ നിന്നും എത്രയും വേഗം പൗലോസ് തടവിൽ നിന്നും പുറത്തു വരും എന്ന നിശ്ചയമുണ്ടായിരുന്നു എന്ന് കരുതാം. നിരപരാധികളായ അനേകം ഭക്തന്മാർക്ക് വിവിധ കാരണങ്ങളാൽ തടവുവാസം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പാപം വിട്ടോടിയ യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. പ്രവാചകനായ മീഖായാവിനെ കാരാഗ്രഹത്തിലാക്കുവാൻ രാജകൽപ്പന ഉണ്ടായി. യിരെമ്യ പ്രവാചകനെ തടവിലാക്കിയ വിവരം യിരെമ്യ 37 നാം കാണുന്നു. നീതിപ്രസംഗിയായ യോഹന്നാൻ സ്നാപകനെ രാജാവ് തടവിലാക്കി. അപ്പോസ്തോലന്മാർക്ക് തടവുവാസം അനുഭവിക്കേണ്ടി വന്നു. അനേക വാക്യങ്ങളിൽ നിന്നും നമുക്ക് ഈ കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകടമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. പൗലോസ് അപ്പോസ്തോലനും പല പ്രാവശ്യം തടവിലായിട്ടുണ്ട്. എന്നാൽ സുവിശേഷത്തിന് ബന്ധനമില്ല എന്ന് നാം അറിയണം. സുവിശേഷ നിമിത്തവും സത്യനിമിത്തവും തടവുവാസം അനുഭവിക്കുന്ന ദൈവമക്കളെയും കർത്തദാസന്മാരെയും നാം തണുപ്പിക്കേണ്ടതാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയാറുണ്ടല്ലോ. തക്ക സമയത്ത് സഹായിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. മാനസാന്തരപ്പെടുന്നതിന് മുൻപുള്ള കടങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഉടൻ തന്നെ കൊടുത്തു തീർക്കേണ്ടതാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും അതെ മാഞ്ഞുപോയി എന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരുത്തനെ പറ്റി കേട്ടിട്ടുണ്ട്. കടം വീട്ടാതെ, രക്ഷിക്കപ്പെട്ടതിന് മുൻപുള്ള കടം വീട്ടാതെ അവൻ സ്വയം ന്യായീകരണം കണ്ടുപിടിക്കുകയായിരുന്നു. ഇപ്പോൾ സകലതും കഴിഞ്ഞുപോയി എന്ന്. അത് യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ലക്ഷണമല്ല. സക്കായിയുടെ മാനസാന്തരത്തിൽ നാം അത് പ്രത്യേകാൽ കാണുന്നു. വല്ലതും ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങിക്കൊടുക്കാമെന്നാണല്ലോ ലൂക്കോസിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നീതിയായി തീർന്നു. 2 കൊരിന്ത്യർ 5:21. ഫിലേമോന് പൗലോസിനോടുള്ള കടപ്പാട് വളരെ വലുതായിരുന്നു. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നതിൽ നിന്നും പൗലോസിൻ്റെ ശുശ്രൂഷയിലാണ് ഫിലേമോനും വിശ്വാസത്തിലേക്ക് വന്നത് എന്ന് അനുമാനിക്കാം. സർവ്വലോകത്തെക്കാളും വിലയേറിയ തൻ്റെ ആത്മാവിനെ രക്ഷയെങ്കിലേക്ക് നടത്തുവാൻ മുഖാന്തരമായ പൗലോസിൽ നിന്നും ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഫിലേമോൻ പ്രതീക്ഷിച്ചുകൂടാ. ഗലാത്തിയിലെ വിശ്വാസികൾ കഴിയുമെങ്കിൽ അവരുടെ കണ്ണ് ചൂന്നെടുത്ത് പൗലോസിന് കൊടുക്കുവാൻ തയ്യാറായിരുന്നു. തെസലോനിക്കയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാണനെയും കൂടെ വെച്ചു കൊടുക്കുവാൻ പൗലോസ് തയ്യാറായി തീർന്നു. സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുവാൻ പോലും നാം തയ്യാറാകണമെന്ന് യോഹന്നാൻ്റെ 1:3-16 നാം വായിക്കുന്നു. സഹോദര എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഇങ്ങനെ ആത്മീയ സഹോദരത്വ ബന്ധം നിത്യമായി നമ്മിൽ നിലനിൽക്കുവാൻ ഇടയാകട്ടെ. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം നാം സ്നേഹിപ്പാൻ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.